പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകരുത് എന്നുള്ള ഒരു പ്രബോധന ചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. അതിനാധാരമായ ഒരു വചനം വായിക്കട്ടെ. 1 യോഹന്നാൻ 2 അതിൻ്റെ 28 വാക്യം: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിനെ അവനിൽ വസിപ്പീൻ. പ്രൈസ് ദ ലോർഡ്. ദൈവം വെളിച്ചമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ജീവനാണ്. വെളിച്ചവും സ്നേഹവും ജീവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റവും സന്തോഷപൂർണമായൊരു കൂട്ടായ്മ യോഹന്നാൻ അപ്പോസ്തലൻ കഴിച്ചിരുന്നു. അത് ജീവിത അനുഭവമാക്കി യോഹന്നാനാണ് ഈ ഉപദേശം തൻ്റെ പ്രിയ ശിഷ്യഗണങ്ങൾക്ക് നൽകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, ബാല്യക്കാരെ, പിതാക്കന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോസ്തലൻ നൽകുന്ന പ്രബോധനം എത്ര സ്നേഹനിർഭരമാണ്. ഇനിയും കുഞ്ഞുങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിൻ വസിക്കണം. ക്രിസ്തുവിൻ്റെ മാറോട് ചാരിയിരുന്ന് ആ ഊഷ്മളത അനുഭവിച്ചയാളാണ് ഇത് പറയുന്നത്. എന്താണ്? ക്രിസ്തുവിൽ വസിച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ വചനം സുവിശേഷകനായ യോഹന്നാൻ എഴുതിയ വചനങ്ങളാണ് നമുക്ക് ലൂക്കോസ് സുവിശേഷം 15 കാണുവാൻ കഴിയുന്നത്. വേറെ ആരുമല്ല, കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞ വചനങ്ങളാണ്. 15 പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുവല്ലോ: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ ആരാണ്? ക്രിസ്തു ആകുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ ആരാണ്? സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നെന്ന് പറഞ്ഞിട്ട് അധ്യായത്തിലുടനീളം എടുത്ത് 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 ആവർത്തിച്ച് പറയുന്ന ഒരു വചനമാണ് ക്രിസ്തുവിൽ വസിക്കുക. ഞാൻ നിങ്ങളിലും നിങ്ങളെനിലും വസിക്കുക. ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ച് എടുത്ത് എടുത്ത് പറയുന്ന വചനങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 15 അതിൻ്റെ ഒരു ആവർത്തനം കൂടെയാണ് യോഹന്നാൻ തൻ്റെ അന്ത്യ ലേഖനം എഴുതുമ്പോൾ, സുവിശേഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ, തൻ്റെ വാർദ്ധക്യത്തിൽ എഴുതിയ ലേഖനമാണ് യോഹന്നാൻ്റെ 1 പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ ലേഖനത്തിൽ കൂടെ കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, പിതാക്കന്മാരെ എന്നൊക്കെ വിളിച്ച് പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിൽ വസിച്ചാൽ നിങ്ങൾ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 15 നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും. 4 എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. കർത്താവിൽ വസിക്കുകയും കർത്താവ് വസിക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ വളരെ വ്യക്തമായി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു ഉദാഹരണത്തിൽ കൂടി. എന്താണ് ഉദാഹരണം? ഒരു കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയത്തില്ലല്ലോ. കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. പ്രൈസ് ദ ലോർഡ്. ഇനി 5 ആ കാര്യം എടുത്ത് കർത്താവ് പറയുകയാണ്. 5 ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സ്വയമായി നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. നിങ്ങളൊരു കൊമ്പാണ്, മുന്തിരിവള്ളിയായി എന്നിൽ വസിച്ചാൽ, പ്രൈസ് ദ ലോർഡ്, നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയും. വസിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. ഇനി 15:7 പിന്നെയും കർത്താവ് എടുത്തു പറയുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഒരു ഗുണം കൂടെ, വസിച്ചാലുള്ള ഒരു ഗുണം കൂടെ കർത്താവ് എടുത്തു പറയുകയാണ്. എന്താണത്? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ എന്നാൽ കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപേക്ഷിച്ചാൽ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാവണം. പ്രൈസ് ദ ലോർഡ്. ഇനി 15-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പിന്നെയും കർത്താവ് പറയുകയാണ്, പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. പ്രൈസ് ദ ലോർഡ്. അടുത്തത് 10-ാം വാക്യത്തിൽ പിന്നെയും കർത്താവിൽ വസിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നോക്കുക, കർത്താവ് തൻ്റെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ്, എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി താൻ പരമയാഗമായി തീർന്നു. പിതാവിനെ അനുസരിച്ചു, പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു, അതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കർത്താവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുക എന്നർത്ഥം. കൽപ്പനകളെ പ്രമാണിച്ചാൽ കർത്താവിൽ വസിപ്പാനിടയായിത്തീരും, ക്രിസ്തുവിൽ വസിച്ചാൽ ഫലം കായ്പാനിടയായിത്തീരും, ക്രിസ്തുവിൽ വസിച്ചാൽ അപേക്ഷിക്കുന്ന ലഭിപ്പാനിടയായിത്തീരും, ക്രിസ്തുവിൽ വസിച്ചാൽ പ്രൈസ് പ്രാരംഭമായി നാം വായിച്ചതുപോലെ അല്ലെ അവിടുത്തെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതെ നിൽപ്പാനിടയായിത്തീരും. കർത്താവിൽ വസിക്കുകയും കർത്താവ് വസിക്കുകയും ചെയ്യുന്ന, ഫലം കായ്ക്കുന്ന, കൽപ്പന പ്രമാണിക്കുന്ന അനുഭവമുള്ളവരായി ജീവിതത്തിൽ തീരുവാം, ഇടയായിത്തീരട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതെ ധൈര്യമുള്ളവരായിരിക്കാനിടയായിത്തീരും. അതിനായി നമുക്ക് കർത്തൃകാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പ്രമാണിച്ച് അങ്ങയിൽ വസിക്കുന്നവരായി, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വസിക്കുന്നവരുമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അതിനായുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെയെങ്കിൽ അവിടുത്തെ പ്രത്യക്ഷതകൾ ഞങ്ങൾ ഹല്ലേലൂയ ക്ഷീണിച്ചു പോകാതെ, പ്രൈസ് ലജ്ജിച്ചു പോകാതെ ധൈര്യമായിരിക്കാനുള്ള അല്ലെങ്കിൽ അവസരം ലഭിക്കുമല്ലോ. അതിനായി ഏൽപ്പിച്ചതെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.